മനസാക്ഷി സ്വാതന്ത്ര്യത്തിന് ഭീഷണി. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം താല്പര്യത്തോടെ ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ റോമാ മതത്തെ വീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. കത്തോലിക്ക മതം വളരെയധികം പ്രബലപ്പെടാതിരുന്ന രാജ്യങ്ങളിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതനുസരിച്ച് നവീകരണ സഭകളെയും പാപ്പാത്വ പാരമ്പര്യത്തെയും തമ്മിൽ വേർതിരിച്ചിരുന്ന തത്വസംഹിതകളിൽ വ്യാപകമായ അശ്രദ്ധ പ്രകടമായി തുടങ്ങി. അതിപ്രധാനമായ വിശ്വാസ സംഹിതകളിൽ തങ്ങൾ ചിന്തിച്ചിരുന്നത് പോലുള്ള വ്യത്യാസം യഥാർത്ഥത്തിൽ കാണുന്നില്ല എന്നും തങ്ങളുടെ പക്ഷത്തുനിന്നും ചുരുക്കം ചില വിട്ടുവീഴ്ചകൾ ചെയ്താൽ റോമിനോട് നല്ല അഭിപ്രായ ഐക്യത്തിൽ വരാൻ സാധിക്കുമെന്നുമുള്ള ചിന്താഗതി പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ ഉടലെടുത്തു തുടങ്ങി. വളരെ വില കൊടുത്തു വാങ്ങിയിരുന്ന മനസാക്ഷി സ്വാതന്ത്ര്യത്തെ പ്രൊട്ടസ്റ്റന്റുകാർ ഒരു കാലത്ത് വളരെയധികം വിലമതിച്ചിരുന്നു. പാപ്പാത്വ പാരമ്പര്യങ്ങളോട് യോജിക്കുവാൻ ശ്രമിക്കുന്നത് ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുന്നതാണെന്നും ആയതിനാൽ അതിൽ നിന്ന് പൂർണ്ണമായി അകന്നിരിക്കേണ്ടതാണെന്നും അവർ തങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ റോമാസഭയോട് കാണിക്കുന്ന വികാരം എത്രമാത്രം വ്യത്യസ്തമായിരിക്കുന്നു. ഒരിക്കൽ കത്തോലിക്ക സഭ അപകീർത്തികരമായി പ്രവർത്തിച്ചു പോന്നിരുന്നുവെന്നുള്ള പ്രസ്താവന പാപ്പാത്വ മതത്തിനു വേണ്ടി ന്യായവാദം നടത്തുന്നവരോടൊത്ത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളും സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. അജ്ഞതയുടെയും അന്ധകാരത്തിൻ്റെയും നൂറ്റാണ്ടുകളിലെ സഭയുടെ അധികാരകാലത്ത് നടമാടിയിരുന്ന യുക്തിരഹിതവും വെറുപ്പുളവാക്കുന്നതുമായ പ്രവൃത്തികളെക്കൊണ്ട് ഇന്നത്തെ സഭയെ വിധിക്കുന്നത് ന്യായരഹിതമാണെന്ന് അവർ തറപ്പിച്ചു പറയുന്നു. അന്നത്തെ കാലത്ത് നിലവിലിരുന്ന പരിഷ്കാരമില്ലായ്മയുടെ ഫലമായിട്ടായിരുന്നു അന്ന് ഭീകരമായ ക്രൂരതകൾ അവർ പ്രവർത്തിച്ചു പോയതെന്നും അത് ഇന്ന് നാം ക്ഷമിച്ചു കൊടുക്കേണ്ടതാണെന്നും എന്നാൽ ആധുനിക സംസ്കാരം അവരുടെ മതവികാരങ്ങൾക്ക് ഗണ്യമായ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നും അവർ വാദിക്കുന്നു. അഹങ്കാരം നിറഞ്ഞ ഈ ശക്തി തങ്ങളുടെ അപ്രമാദിത്വ അധികാരം 800 വർഷക്കാലം പ്രയോഗിച്ചിരുന്നത് ഈ വ്യക്തികൾ മറന്നുപോയതാണോ? ഇത് ലേശവും പരിത്യജിക്കാതെ 19-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞ കാലങ്ങളേക്കാൾ അധികം തങ്ങളുടെ അപ്രമാദിത്വ അധികാരം അവർ ഉറപ്പിക്കുകയാണ് ചെയ്തത്. തിരുവചനത്തിന് തെറ്റ് സംഭവിച്ചാലും സഭയ്ക്ക് ഒരിക്കലും തെറ്റ് സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കുകയുമില്ല എന്ന് റോം ഉറപ്പിച്ച് പ്രസ്താവിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവളുടെ ഗതിയെ ഭരിച്ചു നടത്തിയ തത്വങ്ങൾ ഉപേക്ഷിക്കുവാൻ അവൾക്കെങ്ങനെ കഴിയും? അപ്രമാദിത്വ അധികാരമെന്ന അവളുടെ അവകാശവാദം പാപ്പാത്വസഭ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അവൾ സ്ഥാപിച്ച വിശ്വാസ പ്രമാണങ്ങൾ പാലിക്കാതിരുന്നവരോട് ചെയ്ത എല്ലാവിധ പീഡനങ്ങളും ന്യായമായിരുന്നു എന്ന് വാദിക്കുന്ന അവൾ മേലിലും അവസരം വരുമ്പോൾ പഴയ പ്രവൃത്തികൾ ആവർത്തിക്കുകയില്ലേ? മതേതരത്വ ഭരണകൂടങ്ങൾ ഇന്ന് നടപ്പിലാക്കിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും റോം അതിൻ്റെ ആദ്യകാല അധികാരത്തിൽ തിരിച്ചു വരികയും ചെയ്താൽ അവൾ ചെയ്തിരുന്ന പീഡനങ്ങളും മർദ്ദനഭരണവും വളരെ വേഗം പുനർജീവിക്കും. മനസാക്ഷി സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള പാപ്പാത്വശക്തിയുടെ മനോഭാവത്തെയും അവളുടെ നയങ്ങൾ വിജയപ്രദമായി പ്രയോഗിക്കപ്പെടുമ്പോൾ അമേരിക്കൻ ഐക്യനാടുകൾ നേരിടുവാനിരിക്കുന്ന വിപത്തിൻ്റെ ഭീഷണിയെപ്പറ്റിയും ഒരു സുപ്രസിദ്ധ എഴുത്തുകാരൻ ഇപ്രകാരം പറയുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ റോമൻ കത്തോലിക്ക സഭയുടെ മതഭ്രാന്തിനെയോ ബാലിശത്തെയോ സംബന്ധിച്ചുള്ള യാതൊരുവിധ ആരോപണങ്ങളെയും ഭയപ്പെടേണ്ടതില്ലെന്ന് അനേകർ ചിന്തിക്കുന്നു. നമ്മുടെ സ്വതന്ത്ര സ്ഥാപനങ്ങൾക്ക് പ്രതികൂലമായി മാറുവാനിരിക്കുന്ന റോമാസഭയുടെ സ്വഭാവത്തിലും അതിൻ്റെ വളർച്ചയിലും അശുഭസൂചകമായി അവർ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. എന്നാൽ നമുക്കിപ്പോൾ നമ്മുടെ ഭരണകൂടത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ കത്തോലിക്ക സഭയുടേതിന് താരതമ്യപ്പെടുത്തി നോക്കാം. അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന മനസാക്ഷി സ്വാതന്ത്ര്യം ഉറപ്പു ചെയ്യുന്നു. ഇതിനേക്കാളും അടിസ്ഥാനപരമായോ പ്രിയപ്പെട്ടതായോ മറ്റൊന്നും തന്നെയില്ല. പീയൂസ് 9-ാം മാർപ്പാപ്പ 1854 ഓഗസ്റ്റ് 15-ാം തീയതിയിലെ തൻ്റെ ചാക്രിക കത്തിൽ ഇപ്രകാരം പറയുന്നു. മനസാക്ഷി സ്വാതന്ത്ര്യത്തെ രക്ഷിക്കുന്നതിനുള്ള യുക്തിഹീനവും അബദ്ധജടിലവുമായ തത്വസംഹിതകൾ സാംക്രമിക രോഗം പോലെ വിനാശകരമായ തെറ്റാണ്. ഒരു സംസ്ഥാനത്തിൽ എല്ലാവരെയും ബാധിക്കുന്നതും ഏറ്റവും അധികം ഭയപ്പെടേണ്ടതുമായ വിനാശമാണ്. 1864 ഡിസംബർ 8-ാം തീയതിയിലെ തൻ്റെ ചാക്രിക ലേഖനത്തിൽ മനസാക്ഷി സ്വാതന്ത്ര്യവും മത ആരാധനയും അവകാശപ്പെടുകയും അവർക്കെതിരെ സഭ ശക്തി പ്രയോഗിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നവരെ പള്ളിപ്രഷ്ടരാക്കേണ്ടതാണ് എന്നുള്ള വിലക്ക് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളോടുള്ള റോമിൻ്റെ ശാന്തസ്വരം ഹൃദയമാറ്റത്തിൽ നിന്നും ഉരുവാകുന്നതല്ല. നിസ്സഹായത അനുഭവപ്പെടുമ്പോൾ അവൾ ക്ഷമാശീലം കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓ കോണർ എന്ന ബിഷപ്പ് ഇപ്രകാരം പറയുന്നു, കത്തോലിക്ക ലോകത്തിന് അപകടം സംഭവിക്കാതെ മതസ്വാതന്ത്ര്യ വിരുദ്ധ താൽപ്പര്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മതസ്വാതന്ത്ര്യമെന്ന പ്രക്രിയ വെറും നാമമാത്രമായി അവർ അനുവദിക്കുന്നു. സെയിൻറ്റ് ലൂയിസിലെ ആർച്ച് ബിഷപ്പ് ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, മതവിരോധവും അവിശ്വാസവും കുറ്റകൃത്യങ്ങളാണ്. ഉദാഹരണമായി, ജനങ്ങളെല്ലാം കത്തോലിക്ക വിശ്വാസികളും ദേശീയ നിയമങ്ങൾക്ക് തുല്യമായി കത്തോലിക്ക മതവും നിലവിലിരിക്കുന്ന ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഒരു കുറ്റകൃത്യമായി ഇതും ശിക്ഷാർഹമാണ്. കത്തോലിക്ക സഭയിലെ ഓരോ കർദിനാളും ആർച്ച് ബിഷപ്പും ബിഷപ്പും പോപ്പിന്റെ കീഴിലുള്ള തങ്ങളുടെ വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രതിജ്ഞയിലെ ചില വാക്കുകൾ ശ്രദ്ധിക്കുക. തങ്ങളുടെ പ്രഭുവായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന പോപ്പിനും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്കും എതിരെ ആചാരവിരോധങ്ങൾ, എതിർ പ്രവർത്തനങ്ങൾ, മത്സരങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്നവരെ എൻ്റെ പരമാവധി ശക്തി ഉപയോഗിച്ച് നേരിടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതാണ്. റോമൻ കത്തോലിക്ക സമുദായത്തിൽ സത്യക്രിസ്ത്യാനികൾ ഉണ്ടെന്നുള്ളത് പരമാർത്ഥമായ വസ്തുതയാണ്. തങ്ങൾക്ക് ലഭിച്ച വെളിച്ചത്തിൻ്റെ പൂർണ്ണതയിൽ അനേകായിരങ്ങൾ ഈ സഭയിൽ ദൈവസേവ ചെയ്യുന്നു. ദൈവവചനം ഗ്രഹിക്കുവാൻ അനുവാദമില്ലാത്തതിനാൽ സത്യമെന്തെന്ന് തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ജീവനുള്ള ഹൃദയംഗമായ ആരാധന ശുശ്രൂഷകളും മിഥ്യയായ ആചാര അനുഷ്ഠാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവർ മനസ്സിലാക്കിയിട്ടില്ല. വെറും മതവിഭ്രമത്തിലും തൃപ്തികരമല്ലാത്ത വിശ്വാസത്തിലും അഭ്യാസം ലഭിച്ചിരിക്കുന്ന ഈ ആത്മാക്കളെ ദൈവം ദയാപുരസ്സരം വീക്ഷിക്കുന്നു. അവരെ വലയം ചെയ്തിരിക്കുന്ന സാന്ദ്രതയേറിയ അന്ധകാരത്തെ തുളച്ചു ചെല്ലുന്ന സത്യത്തിൻ്റെ പ്രകാശരശ്മികൾ ദൈവം അയച്ചു കൊടുക്കുന്നു. യേശു ക്രിസ്തുവെങ്കിലെ സത്യം അതിൻ്റെ പൂർണ്ണതയിൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും അപ്പോൾ അവർ ദൈവജനങ്ങളോട് ചേർന്ന് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യും. എന്നാൽ റോമൻ മതാചാരങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ ഇന്നും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തോട് അനുയോജ്യമായിട്ടുള്ളതല്ല. പ്രൊട്ടസ്റ്റന്റ് സഭകളും വലിയ ഇരുളിൽ പെട്ടിരിക്കുകയാണ്. അല്ലായിരുന്നെങ്കിൽ കാലത്തിൻ്റെ അടയാളങ്ങൾ അവർ തിരിച്ചറിയുമായിരുന്നു. റോമാസഭ അവരുടെ പദ്ധതികളിലും പ്രവർത്തന ശൈലിയിലും വളരെ മുൻപന്തിയിലാണ്. മുഴു ലോകത്തിൻ്റെയും നിയന്ത്രണം തങ്ങളുടെ കീഴിൽ കൊണ്ടുവരുന്നതിനും പീഡനമുറകൾ പുനരാരംഭിക്കുന്നതിനും പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ പ്രവർത്തിച്ചതെല്ലാം മാറ്റിമറിക്കുന്നതിനും അവരുടെ സ്വാധീനശക്തി വ്യാപകമാക്കുന്നതിനുള്ള ഭീകരമായ മത്സരമുറകൾ ആവർത്തിക്കുന്നതിനും വിവിധങ്ങളായ തന്ത്രങ്ങൾ റോമാസഭ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ഭാഗങ്ങളിലും കത്തോലിക്ക സഭ അതിൻ്റെ നില ഉറപ്പിച്ചു വരികയാണ്. പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങളിൽ എണ്ണത്തിൽ പെരുകി വരുന്ന അവരുടെ സഭകളും പള്ളിക്കെട്ടിടങ്ങളും നോക്കുക. പ്രൊട്ടസ്റ്റന്റുകാർ തന്നെ വിപുലമായി പരിരക്ഷിക്കുന്ന അവരുടെ കോളേജുകളുടെയും സെമിനാരികളുടെയും കീർത്തി എത്രമാത്രം വലുതാണെന്ന് അമേരിക്കയിൽ തന്നെ കാണുവാൻ സാധിക്കും. കത്തോലിക്ക സഭയിലേക്കുള്ള കൂറുമാറ്റവും അവരുടെ മതാനുഷ്ഠാനങ്ങളുടെ അനുകരണവും ഇംഗ്ലണ്ടിൽ എന്തുമാത്രം വളർന്നിരിക്കുന്നുവെന്ന് നോക്കുക. ഇതൊക്കെ കാണുമ്പോൾ സുവിശേഷത്തിൻ്റെ പരിശുദ്ധ തത്വങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരുടെ ജിജ്ഞാസ ഉണരേണ്ടതാണ്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ താറുമാറാവുകയും അവർ പാപ്പാത്വത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. പാപ്പാത്വ അനുഗാമികൾക്ക് മനസ്സിലാക്കുവാൻ അസാധ്യമായി. അവരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ അവരോട് സകലവിധ വിട്ടുവീഴ്ചകൾക്കും അനുരഞ്ജനങ്ങൾക്കും വശപ്പെടുന്നു. റോമാസഭയുടെ യഥാർത്ഥ സ്വഭാവത്തിൻ്റെയും അവളുടെ പരമാധികാരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളുടെയും നേരെ മനുഷ്യർ കണ്ണടച്ചു കളയുന്നു. അതിഭീകരമായ ഈ ശത്രു പൗരസ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനുമെതിരെ പ്രവർത്തിച്ച് മുന്നേറുന്നത് തടയുവാൻ ജനങ്ങൾ ജാഗരൂകരാകേണ്ടതാണ്. കത്തോലിക്ക മതം ആകർഷകമല്ല എന്നും അവരുടെ ആരാധന മൂകവും അർത്ഥശൂന്യവുമായ ആചാരങ്ങൾ മാത്രമാണെന്നും പല പ്രൊട്ടസ്റ്റന്റുകാരും വിചാരിക്കുന്നു. ഇവിടെ അവർക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. റോമൻ മതം വഞ്ചനാപരമാണെങ്കിലും അത് പരിവരുത്തതും പ്രാകൃതവും ചതിയും നിറഞ്ഞതല്ല. റോമൻ കത്തോലിക്ക സഭയുടെ ശുശ്രൂഷാക്രമം വളരെയധികം ആചാരപരവും ആകർഷകവുമാണ്. അവരുടെ പാവനമായ കൂദാശകർമ്മങ്ങളും അതിൻ്റെ അതിശ്രേഷ്ഠമായ ശുശ്രൂഷാ ശൈലിയും മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളെ ആസ്വാദ്യകരമാക്കുകയും അവരുടെ മനസ്സാക്ഷിയെയും ചിന്താശക്തിയെയും നിശബ്ദമാക്കുകയും ചെയ്യുന്നു. കണ്ണുകൾക്ക് അത് മാന്ത്രിക ശക്തി പോലെയാണ്. അതിഗംഭീരവും മനോഹരവുമായ പള്ളികൾ, ആശ്ചര്യകരമായ ഘോഷയാത്രകൾ, സുവർണ അൾത്താരകൾ, വൈരക്കല്ലുകൾ പതിച്ച വിശുദ്ധന്മാരുടെ സമാധി മന്ദിരങ്ങൾ, അനുപമമായ ചിത്രരചനകൾ, മനോഹര ശില്പങ്ങൾ എന്നിവ സ്നേഹത്തെയും സൗന്ദര്യത്തെയും ഉദ്ദീപിപ്പിക്കുന്നു. കാതുകളെയും ഇമ്പകരമായ ഗീതങ്ങൾ വശീകരിക്കുന്നു. സംഗീതം അതുല്യമാണ്. ശ്രുതിമധുരമായ സംഗീത ഉപകരണങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ഇമ്പസ്വരങ്ങൾ ഗായക സംഘങ്ങളുടെ മാധുര്യ സ്വരങ്ങളോട് ഒന്നു ചേർന്ന് ദൈവാലയ ഗോപുരാന്തർഭാഗത്ത് അലയടിച്ച് മനോഹരമായ തൂണുകൾ കൊണ്ട് നിബിഡമായ ഇടനാഴിയിലൂടെ പ്രതിധ്വനിക്കുമ്പോൾ ഓരോ മനസ്സിലും ഭയഭക്തി ആദരങ്ങൾ സംജാതമാകുന്നു. ഇപ്രകാരമുള്ള ബാഹ്യമോടിയും ആചാരകർമ്മങ്ങളും പാപരോഗത്താൽ വലയുന്ന ആത്മാവിന് ഒരു പരിഹാസവും ആന്തരിക മലിനതയുടെ തെളിവുമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സത്യ ആരാധനയ്ക്ക് ഇപ്രകാരമുള്ള ആകർഷണങ്ങൾ ആവശ്യമുള്ളതല്ല. ക്രൂശിൽ നിന്ന് ബഹിർഗമിക്കുന്ന പ്രകാശവലയത്തിൽ പരിശുദ്ധവും സ്നേഹസന്തുഷ്ടവുമായി പ്രത്യക്ഷപ്പെടുന്ന സത്യക്രിസ്ത്യാനിത്വത്തിൻ്റെ മാറ്റുകൂട്ടുവാൻ ബാഹ്യ ആഡംബരങ്ങൾ ആവശ്യമില്ല. ദൈവസന്നിധിയിൽ ഏറ്റവും വിലമതിക്കപ്പെടുന്നത് പരിശുദ്ധിയുടെ സൗന്ദര്യവും സൗമ്യതയുടെ സാവധാനതയും നിറഞ്ഞ ആത്മാവാണ്. ആരാധനാ രീതിയിലെ അത്യുജ്ജ്വലമായ തിളക്കം പരിശുദ്ധവും ഉന്നതവുമായ മാനസികാവസ്ഥയുടെ സൂചനയല്ല. ലൗകികവും വിഷയാസക്തവുമായ മനസ്സിൽ ഉന്നത കലാവൈദഗ്ധ്യവും അതിലോലമായ താൽപ്പര്യങ്ങളും പലപ്പോഴും കുടികൊള്ളുന്നു. ആത്മാവിൻ്റെ ആവശ്യങ്ങൾ മറന്നുകളയുവാനും ഭാവിയിൽ വരുവാനിരിക്കുന്ന നിത്യജീവനിൽ നിന്ന് ദൃഷ്ടി മറച്ചു കളയുവാനും നിത്യസഹായിയായ കർത്താവിങ്കിൽ നിന്ന് അകന്ന് ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുവാനും മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതിന് സാത്താൻ ഈ വക കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. പുതുക്കം പ്രാപിക്കാത്ത ഹൃദയത്തിന് ബാഹ്യമായ മതാചാരങ്ങൾ ആകർഷണീയമാണ്. റോമൻ കത്തോലിക്ക ആരാധനയുടെ ബാഹ്യമായ പ്രൗഢിയുടെയും ഭക്തി സാന്ദ്രതയുടെയും മാന്ത്രികമായ വശീകരണ ശക്തിയിൽ അനേകർ വഞ്ചിക്കപ്പെട്ടു പോകുന്നു. സ്വർഗീയ നഗരത്തിൻ്റെ കവാടമായി അവർ റോമൻ കത്തോലിക്ക സഭയെ പരിഗണിക്കുന്നു. സത്യത്തിൻ്റെ ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേൽ നിലകൊള്ളാത്തതും പരിശുദ്ധാത്മശക്തിയാൽ ഹൃദയ നവീകരണം പ്രാപിക്കാത്തവരും മാത്രമല്ലാതെ മറ്റാരും തന്നെ അവളുടെ സ്വാധീന ശക്തികളുടെ മേൽ ജയം പ്രാപിക്കുന്നില്ല. യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ പരിജ്ഞാനത്തിൽ എത്തിച്ചേരാത്ത ആയിരങ്ങൾ ദൈവിക ശക്തിയില്ലാത്ത ബാഹ്യ ആചാരങ്ങളുടെ മാസ്മര ശക്തിയിൽ പിടിപെട്ടു പോകും. ലക്ഷോപലക്ഷം ജനങ്ങൾ ഇപ്രകാരമുള്ള മതം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. പാപമോചനം നൽകുവാനുള്ള സഭയുടെ അധികാരം തുടർന്ന് പാപം ചെയ്യുവാൻ കത്തോലിക്ക വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. പാപക്ഷമ പ്രാപിക്കുന്നതിനുള്ള കുമ്പസാരമെന്ന കൂദാശ ദുഷ്ടത തുടരുവാനുള്ള അനുവാദമാണ്. പാപത്തിൽ വീണുകിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തി തൻ്റെ ഹൃദയത്തിലെ രഹസ്യചിന്തകളെയും സങ്കല്പങ്ങളെയും ഏറ്റുപറഞ്ഞ് കുമ്പസരിക്കുന്ന വ്യക്തി അവൻ്റെ സ്വന്തം വ്യക്തിത്വത്തെ തരംതാഴ്ത്തുകയും ആത്മാവിൻ്റെ ശ്രേഷ്ഠമായ ജന്മവാസനകളെ വലിച്ചെറിയുകയുമാണ് ചെയ്യുന്നത്. പലപ്പോഴും തെറ്റിപ്പോകുന്നവനും പാപിയും മർത്യനും മദ്യത്തിനും അടിമപ്പെട്ട് ദുഷ്പ്രവൃത്തിയിൽ അകൃഷ്ടനുമായ പുരോഹിതൻ്റെ മുമ്പിൽ തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്ന വ്യക്തി അവൻ്റെ സ്വഭാവ മാനദണ്ഡത്തിൻ്റെ വിലയിടിക്കുകയും അനന്തരഫലമായി അവൻ അധികമായ വഷളത്വത്തിലേക്ക് തരം താഴുകയുമാണ് ചെയ്യുന്നത്. പുരോഹിതൻ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നവനായി അവൻ കാണുന്നതിനാൽ നാശത്തിൽ വീണ മനുഷ്യവർഗത്തിൻ്റെ പ്രതീകമായി തന്നെ അധപ്പതിച്ച നിലയിൽ അവൻ ദൈവത്തെക്കുറിച്ചും ചിന്തിക്കുന്നു. ഇപ്രകാരം മനുഷ്യനോട് തന്നെ പാപങ്ങൾ ഏറ്റുപറയുന്ന തരംതാണ പ്രവൃത്തി ലോകത്തെ അധികമധികം വഷളാക്കി ദുഷ്ടത ഒഴുക്കിവിടുന്ന ഒരു രഹസ്യ അരുവിയായി അന്ത്യനശീകരണത്തിന് ഭൂമിയെ അനുയോജ്യമാക്കുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും സുഖാനുഭൂതിയിൽ ലയിച്ചു ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ ദൈവം മുമ്പാകെ തുറക്കുന്നതിനേക്കാൾ അധികം ഒരു സഹജീവിയും മർത്യനുമായവൻ്റെ മുൻപിൽ ഏറ്റുപറയുന്നതിൽ സന്തോഷിക്കുന്നു. പാപത്തിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്നതിനേക്കാളും പ്രായശ്ചിത്തം അനുഷ്ഠിക്കുവാൻ മനുഷ്യപ്രകൃതി ഇഷ്ടപ്പെടുന്നു. ജഡിക അഭിലാഷങ്ങളെ ക്രൂശിക്കുന്നതിനേക്കാളും ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നതും രട്ടൊടുക്കുന്നതും ചെങ്ങലയാൽ കെട്ടിമുറുക്കപ്പെടുന്നതും എളുപ്പമായി അവൻ കാണുന്നു. ക്രിസ്തുവിൻ്റെ നുഖത്തിന് കീഴിൽ തല കുനിക്കുന്നതിനേക്കാൾ ഭാരമേറിയ നുഖം വഹിക്കുവാൻ ജഡിയ ഹൃദയം താൽപ്പര്യപ്പെടുന്നു. യേശു ഭൂമിയിൽ അവതാരമെടുത്തപ്പോലുള്ള യഹൂദാസഭയും റോമൻ കത്തോലിക്ക സഭയും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. യഹൂദന്മാർ ദൈവകൽപ്പനയിലെ തത്വങ്ങളെയെല്ലാം രഹസ്യമായി ചവിട്ടിത്താഴ്ത്തുകയും ബാഹ്യമായി ആ നിയമങ്ങൾ പാലിക്കുന്നതിൽ കർശന രീതി അവലംബിക്കുകയും അവയെ പാരമ്പര്യങ്ങളോട് ബന്ധപ്പെടുത്തി അനുസരണമെന്നത് വേദനാജനകവും ഭാരമുള്ളതുമായി തീർക്കുകയും ചെയ്തിരുന്നു. അവർ ദൈവകൽപ്പനകളെ ബഹുമാനിച്ചിരുന്നുവെന്ന് അഭിമാനിച്ചിരുന്നതുപോലെ റോമൻ കത്തോലിക്കർ ക്രൂശിനെ വണങ്ങുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളുടെ പ്രതീകമായ ക്രൂശിനെ ഉയർത്തിക്കാണിക്കുകയും അത് പ്രതിനിധീകരിക്കുന്ന കർത്താവിനെ അവരുടെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയുകയും ചെയ്യുന്നു. പാപ്പാത്വ സഭാപ്രതിനിധികൾ അവരുടെ പള്ളികളിലും അൾത്താരകളിലും നിലയങ്കികളിലും ക്രൂശിൻ്റെ രൂപങ്ങൾ പതിച്ചിരിക്കുന്നു. ക്രൂശിൻ്റെ മുദ്ര എവിടെയും കാണാം. എല്ലായിടത്തും അതിനെ ബാഹ്യമായി ബഹുമാനിക്കുകയും ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബുദ്ധിഹീനമായ പാരമ്പര്യങ്ങളുടെയും കപട വ്യാഖ്യാനങ്ങളുടെയും കർക്കശമായ സമ്മർദ്ദങ്ങൾ പ്രയോഗിച്ച് ജനങ്ങളെ അനുസരിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ആഴത്തിൽ കുഴിച്ചിട്ടു കളയുന്നു. മതഭ്രാന്തിന് അടിമപ്പെട്ട യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞ വചനങ്ങൾ റോമൻ കത്തോലിക്ക നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശക്തിമത്തായതാണ്. അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു. ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. മത്തായി 23:4. ദൈവേഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് മൂലം തങ്ങളുടെ മേൽ ദൈവകോപം ചൊരിയപ്പെടുമെന്നുള്ള നിത്യഭയപ്പാടിൽ വിശുദ്ധ മനസ്സാക്ഷിയുള്ള അനേകം ആത്മാക്കളെ സൂക്ഷിക്കുകയും അതേസമയം സഭാ അധിപതികളിൽ അനേകരും ആർഭാടങ്ങളിലും ജഡിക ആഹ്ലാദത്തിലും മുഴുകിക്കഴിയുകയും ചെയ്യുന്നു. പ്രതിമകളെയും വിശുദ്ധന്മാരുടെ ഭൗതിക അവശിഷ്ടങ്ങളെയും വണങ്ങി പുണ്യവാളന്മാരോട് പ്രാർത്ഥിച്ച് പോപ്പിനെ സകലത്തിനുമീതെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് സാത്താൻ മനുഷ്യ മനസ്സുകളെ ദൈവത്തിൽ നിന്നും ദൈവപുത്രനിൽ നിന്നും വ്യതിചലിപ്പിച്ച് തൻ്റെ സൂത്രങ്ങളിലേക്ക് ആകർഷിക്കുന്നു. മാനവരാശിയുടെ രക്ഷയ്ക്ക് നിദാനമായ ഏക രക്ഷകനിൽ നിന്നും അവരുടെ ശ്രദ്ധയെ തിരിച്ചുവിട്ടുകൊണ്ട് അവരുടെ നിത്യനാശത്തിന് ഉറപ്പുവരുത്തുവാനായി സാത്താൻ നിരന്തരം പരിശ്രമിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28 എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന ഏത് വസ്തുവിലേക്കും സാത്താൻ മനുഷ്യശ്രദ്ധ തിരിച്ചുവിടുന്നു. ദൈവസ്വഭാവത്തെയും പാപപ്രകൃതിയെയും വൻ പോരാട്ടത്തിൽ വിനാശകരമായി തീരാവുന്ന യാഥാർത്ഥ്യങ്ങളെയും തെറ്റായി ചിത്രീകരിക്കുവാൻ സാത്താൻ എല്ലായ്പ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ കപടത നിറഞ്ഞ ന്യായവാദങ്ങൾ ദൈവിക ന്യായപ്രമാണത്തോടുള്ള കടപ്പാടിനെ ലഘൂകരിച്ചുകൊണ്ട് പാപം ചെയ്ത് ജീവിക്കുവാനുള്ള അനുവാദം മനുഷ്യർക്ക് കൊടുക്കുന്നു. അതേസമയം ദൈവത്തെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകൾ വെച്ചു പുലർത്തുവാൻ മനുഷ്യരെ പ്രേരിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ഭയപ്പെടുവാനും വെറുക്കുവാനും സാത്താൻ അവരെ സ്വാധീനിക്കുന്നു. തൻ്റെ സ്വന്തം സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ക്രൂരത അവൻ സൃഷ്ടിതാവിൻ്റെ മേൽ ആരോപിക്കുന്നു. വിവിധ മതസിദ്ധാന്തങ്ങളിലും ആരാധന രീതികളിലും ഇത് വളരെ വ്യക്തമാണ്. ഇപ്രകാരം മനുഷ്യ മനസ്സുകളെ കുരുടാക്കിക്കൊണ്ട് ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ അവരെ തൻ്റെ അനുചരന്മാരാക്കി തീർക്കുന്നു. ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അത്യുന്നതിൻ്റെ കൃപ പ്രാപിക്കുന്നതിന് നരബലി അത്യാവശ്യമാണെന്ന് വിവിധ മതജാതികളായവരെ അവൻ വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ വിഗ്രഹാരാധനയുടെ വിവിധ ഭാഗങ്ങളായ കൊടും ക്രൂരതകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. റോമൻ കത്തോലിക്ക സഭ വിജാതീയ മതങ്ങളും ക്രിസ്ത്യാനിത്വവും യോജിപ്പിച്ചുകൊണ്ട് വിജാതീയ മതവിശ്വാസികളെ പോലെ ദൈവസ്വഭാവത്തെ തെറ്റായി പ്രതിനിധീകരിച്ച് അപ്രകാരമുള്ള ക്രൂരവും ദൈവദ്വേഷപരവുമായ രീതികളിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. റോമാസഭയ്ക്ക് പരമാധികാരമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവരുടെ വിശ്വാസ സംഹിതകൾ അനുസരിപ്പിക്കുന്നതിന് മനുഷ്യരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഉപകരണങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. അവരുടെ അവകാശവാദം അംഗീകരിക്കാത്തവരെ പീഡിപ്പിക്കുന്നതിന് കൊലക്കുറ്റി ഉപയോഗിച്ചിരുന്നു. ന്യായവിധി ദിവസത്തിൽ വെളിപ്പെടുന്നത് വരെ അജ്ഞാതമായിരിക്കുന്ന അതിവിപുലമായ കൂട്ടക്കൊലകൾ അവർ നടത്തിയിട്ടുണ്ട്. സഭാധിപന്മാർ തങ്ങളുടെ ഗുരുവായ സാത്താൻ്റെ സഹായത്തോടെ മനുഷ്യരുടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് അവരെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച് ഉപയോഗിച്ചിരുന്നു. പലപ്പോഴും മനുഷ്യൻ്റെ സഹനശക്തിക്ക് അതീതമായി പൈശാചിക പീഡനങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ പ്രകൃതി അവർക്ക് തുണ നിൽക്കുകയും അവർ ആസ്വാദ്യകരമായ മോചനമായി മരണം വരിക്കുകയും ചെയ്തിരുന്നു. റോമിനോട് എതിർത്തു നിന്നവരുടെ വിധി ഇപ്രകാരമായിരുന്നു. എന്നാൽ അവരുടെ അനുയായികളെ ചാട്ടയടിക്കേൽപ്പിച്ചും ദാരിദ്ര്യവും വിശപ്പും കൊണ്ട് ദണ്ഡിപ്പിച്ചും ജഡമോഹങ്ങളിൽ നിന്ന് പിന്മാറുന്നതിന് ഹൃദയവേദന ജനിപ്പിക്കുമാറ് ശാരീരികമായി പീഡിപ്പിച്ചും അച്ചടക്കം പാലിക്കുവാൻ പഠിപ്പിച്ചിരുന്നു. സ്വർഗീയ പ്രീതി സമ്പാദിക്കുന്നതിന് പ്രകൃതി നിയമങ്ങളും ദൈവകൽപ്പനകളും ലംഘിച്ചുകൊണ്ട് പ്രായച്ചിത്തവും തപസ്സും അനുഷ്ഠിച്ചിരുന്നു. ലോകജീവിതത്തിൽ മനുഷ്യന് സന്തോഷവും അനുഗ്രഹവും പകരുവാൻ ദൈവം സ്ഥാപിച്ച ബന്ധങ്ങളെ പിളർക്കുവാൻ അവരെ പഠിപ്പിച്ചു. ദൈവത്തിന് അസഹനീയമായ രീതിയിൽ തങ്ങളുടെ സ്വാഭാവിക ആഗ്രഹങ്ങളെ അടിച്ചമർത്തി സഹജീവികളോടുള്ള അനുകമ്പാപൂർണമായ ചിന്തകളെയും മനോഭാവങ്ങളെയും വ്യർത്ഥമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിതം നയിച്ച അനേകരെ കൊണ്ട് പള്ളിയങ്കണങ്ങൾ നിറഞ്ഞിരുന്നു. ഒരിക്കലും ദൈവത്തെക്കുറിച്ച് കേൾക്കാതിരുന്നവരുടെ മേലല്ല പ്രത്യുത ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഹൃദയാന്തർഭാഗത്തും അതിലുടനീളവും നൂറ്റാണ്ടുകളോളം നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള സാത്താൻ്റെ കൊടും ക്രൂരത മനസ്സിലാക്കണമെങ്കിൽ നാം റോമാസഭയുടെ ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ മാത്രം മതിയാകുന്നതാണ്. ഭീകരമായ ഈ കപട സമൂഹത്തിൽ കൂടെ ദുഷ്ടതയുടെ പ്രഭുവായ സാത്താൻ ദൈവത്തിന് അപമാനവും മനുഷ്യന് കഷ്ടപ്പാടും വരുത്തിക്കൊണ്ട് തൻ്റെ ലക്ഷ്യം നേടിക്കൊണ്ടിരിക്കുന്നു. സാത്താൻ തന്നെത്താൻ മറഞ്ഞു നിന്നുകൊണ്ട് സഭാ നേതാക്കന്മാരിൽ കൂടെ തൻ്റെ ലക്ഷ്യം എപ്രകാരം നേടിയെടുക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുമ്പോൾ അവൻ വേദപുസ്തകത്തോടുള്ള വെറുപ്പ് എത്ര വലുതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാരണം ആ പുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും വെളിപ്പെട്ടു വരുന്നു. മാത്രമല്ല, ഇപ്രകാരമുള്ള യാതൊരുവിധ ഭാരങ്ങളും ദൈവം മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നും വ്യക്തമാകുന്നു. ദൈവം ആവശ്യപ്പെടുന്നത് തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയവും താഴ്മയും അനുസരണവുമുള്ള ആത്മാവ് മാത്രമാണ്. സ്വർഗത്തിന് സ്ത്രീ പുരുഷന്മാർ യോഗ്യരാകുന്നതിന് വേണ്ടി ആശ്രമങ്ങളിലോ മഠങ്ങൾക്കകത്തോ ഒതുങ്ങിക്കഴിയണമെന്ന് ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഉദാഹരണവും തരുന്നില്ല. സ്നേഹവും അനുകമ്പയും അടിച്ചമർത്തപ്പെടണമെന്ന് അവൻ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. രക്ഷകന്റെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. മനുഷ്യൻ സ്വഭാവപൂർണതയിലേക്ക് അടുത്തു വരുംതോറും അവൻ്റെ മൃദുല വികാരങ്ങൾക്ക് തീഷ്ണതയേറുകയും പാപത്തെ അതിൻ്റെ ഹീനതയോടുകൂടെ വ്യക്തമായി മനസ്സിലാക്കുകയും കഷ്ടത അനുഭവിക്കുന്നവരോടുള്ള അവൻ്റെ അനുകമ്പയ്ക്ക് ആഴമേറുകയും ചെയ്യും. മാർപ്പാപ്പ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ അവൻ്റെ സ്വഭാവം നമ്മുടെ രക്ഷകൻ്റെതിനോട് എപ്രകാരം സാമ്യപ്പെടുന്നു? സ്വർഗീയ രാജാവെന്ന നിലയിൽ തനിക്ക് ആദരവ് ലഭിച്ചില്ല എന്നതിൻ്റെ പേരിൽ ക്രിസ്തു എപ്പോഴെങ്കിലും മനുഷ്യരെ കാരാഗ്രഹത്തിൽ ഏൽപ്പിക്കുകയോ ദണ്ഡനത്തിന് വിട്ടുകൊടുക്കുകയോ ചെയ്തതായി കേട്ടിട്ടുണ്ടോ? അവനെ സ്വീകരിക്കാത്തവരെ കുറ്റം വിധിച്ച് മരണത്തിനേൽപ്പിച്ചു കൊടുത്തതായി ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കപ്പെട്ടിട്ടുണ്ടോ? ശമര്യക്കാർ അവനെ നിസ്സാരനാക്കിയപ്പോൾ കുപിതനായ ശിഷ്യൻ യോഹന്നാൻ ഇങ്ങനെ ചോദിക്കുന്നു, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്നും തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. യേശു ദയാപുരസരം തൻ്റെ ശിഷ്യനെ നോക്കി അവൻ്റെ കഠിന ഹൃദയത്തെ ശാസിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാനത്രേ വന്നത്. ലൂക്കോസ് 9:54-56. തൻ്റെ പ്രതിപുരുഷനെന്ന് അവകാശപ്പെടുന്നവനിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിരുന്നു ക്രിസ്തുവിൻ്റെ സ്വഭാവം. റോമൻ കത്തോലിക്ക സഭ കഴിഞ്ഞ കാലങ്ങളിലെ അതിൻ്റെ ഭയാനകമായ ക്രൂരതകൾക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുൻപിൽ ഇന്നും ഒരു നിർമ്മല ഭാവം പ്രകടിപ്പിക്കുന്നു. ക്രിസ്തു തുല്യമായ മേലങ്കി ധരിക്കുന്നുണ്ടെങ്കിലും ലേശം പോലും മാറ്റം അവൾക്കുണ്ടായിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നിലവിലിരുന്ന എല്ലാവിധ പാപ്പാത്വ സംഹിതകളും ഇപ്പോഴും അപ്രകാരം തന്നെയുണ്ട്. അന്ധകാര യുഗത്തിൽ മെനഞ്ഞെടുത്ത എല്ലാ തത്വസംഹിതകളും ഇന്നും അവൾ മുറുകെ പിടിക്കുന്നു. ആരും തങ്ങളെ തന്നെ വഞ്ചിക്കരുത്. പ്രൊട്ടസ്റ്റന്റുകാർ ബഹുമാനിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന പാപ്പാത്വ സഭ തന്നെയാണ് അന്ന് ദൈവമക്കളായ നവീകരണകർത്താക്കൾ തങ്ങളുടെ ജീവനെപ്പോലും അപകടത്തിലാക്കിക്കൊണ്ട് അവളുടെ ദുഷ്പ്രവൃത്തികളെ തുറന്നു കാട്ടിയപ്പോൾ ഉണ്ടായിരുന്നത്. രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മേൽ അധികാരം നടത്തിക്കൊണ്ടും ദൈവത്തിൻ്റെ പ്രതിനിധിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അഹങ്കാരത്തോടും അഹംഭാവത്തോടും വാണരുളിയിരുന്ന അവൾക്ക് ഇന്നും ആ ഗുണവിശേഷങ്ങളെല്ലാം ഉണ്ട്. മനുഷ്യ സ്വാതന്ത്ര്യത്തെ ചവിട്ടിമതിച്ചും അത്യുന്നതിൻ്റെ വിശുദ്ധന്മാരെ കൊന്നൊടുക്കിയും ക്രൂരത കാണിച്ചിരുന്ന അവളുടെ ആത്മാവ് ഇന്നും സ്വേച്ഛാധിപത്യത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്നു. അന്ത്യകാലത്തെ വിശ്വാസത്യാഗം എന്തായിരിക്കുമെന്ന് പ്രവചനം പ്രഖ്യാപിക്കുന്നത് പാപ്പാത്വത്തെ സംബന്ധിച്ച് തന്നെയാണ്. 2 തെസ്സലോനിക്കർ 2:3-4. ലക്ഷ്യപ്രാപ്തിക്കായി അനുയോജ്യമായ മാർഗങ്ങൾ വേണ്ടപ്പോൾ സ്വീകരിക്കുക എന്നത് അവളുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. ഓന്തിനെ പോലെ നിറം മാറുന്നതിൻ്റെ മധ്യത്തിലും മാറ്റമില്ലാത്ത സർപ്പവിഷം അവൾ രഹസ്യമായി സൂക്ഷിക്കുന്നു. മതനിന്ദകരോടും ആചാരവിരോധികളെന്ന് സംശയിക്കപ്പെടുന്നവരോടും വിശ്വാസം കാണിക്കേണ്ട ആവശ്യമേയില്ല എന്ന് അവൾ പ്രഖ്യാപിക്കുന്നു. 1000 വർഷക്കാലം വിശുദ്ധന്മാരുടെ രക്തം കൊണ്ട് ചരിത്ര രേഖകൾ ചമച്ച ഈ ശക്തി ഇന്ന് ക്രിസ്തുവിൻ്റെ സഭയുടെ ഒരു ഭാഗമായി അംഗീകരിക്കപ്പെടുമോ? കഴിഞ്ഞ കാലങ്ങളേക്കാൾ ഇന്ന് കത്തോലിക്ക മതത്തിന് പ്രൊട്ടസ്റ്റന്റ് സഭകളുമായി വളരെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന വ്യാപകമായ അവകാശവാദം പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങളിൽ പരന്നിരിക്കുന്നത് കാരണം കൂടാതെയല്ല, തീർച്ചയായും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ മാറ്റം പാപ്പാത്വ സഭയിൽ നിന്നുള്ളതല്ല. ഇന്ന് നിലവിലിരിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് സഭകൾ കത്തോലിക്ക സഭയോട് വളരെയധികം താരതമ്യം പ്രാപിച്ചിരിക്കുകയാണ്. കാരണം നവീകരണകർത്താക്കളുടെ കാലഘട്ടവുമായി തുലനം ചെയ്യുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ ഇന്ന് വളരെയധികം അധപ്പതിച്ചു പോയതായി കാണാവുന്നതാണ്. പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഇന്ന് ലോകത്തിൻ്റെ പ്രീതി നേടുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തെറ്റായ മാർഗത്തിലേക്കുള്ള ഒരു വാത്സല്യം അവരുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു. തിന്മയെ നന്മയെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് അവർക്കറിയാമെങ്കിലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതായ അനന്തരഫലമായി അവർ എല്ലാ നന്മയ്ക്കുമെതിരെ തിന്മയെ തന്നെ വിശ്വസിക്കേണ്ടതായി വരുന്നു. വിശുദ്ധന്മാർക്കായി ഒരിക്കൽ വെളിപ്പെടുത്തപ്പെട്ട വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നതിന് പകരം ഇന്ന് കാണുന്നത് പോലെ റോമിനെ ദീനാനുകമ്പയില്ലാത്തവരായി ചിന്തിച്ചു പോയി എന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് അവർ കാണിച്ച മതഭ്രാന്തിന് ക്ഷമ ചോദിക്കുന്നു. വലിയൊരു കൂട്ടം ജനം പാപ്പാത്വ മതത്തോട് താല്പര്യമില്ലാത്തവർ പോലും അവരുടെ ശക്തിയിലും സ്വാധീനത്തിലും അപകടമൊളിഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുന്നില്ല. മധ്യകാലഘട്ടത്തിൽ നിലവിലിരുന്ന ധാർമ്മികവും ബുദ്ധിപരവുമായ അന്ധകാര നിമിത്തം റോമാസഭയുടെ തത്വസംഹിതകളും അന്ധവിശ്വാസങ്ങളും പീഡനവും അന്ന് വ്യാപകമായിരുന്നു എങ്കിലും ആധുനിക കാലത്തിലെ ധാരാളമായ ബുദ്ധിശക്തിയുടെയും ജ്ഞാനവളർച്ചയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും മധ്യേ അവരുടെ സ്വേച്ഛാധിപത്യവും അസഹിഷ്ണുതയും ഉണർന്നെഴുന്നേൽക്കുകയില്ല എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു. ജ്ഞാനാഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്ന ഈ ആധുനിക കാലത്ത് ഇപ്രകാരം ഒരു സ്ഥിതി നിലവിലിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് പോലും പരിഹാസ വിഷയമായി അവർക്ക് തോന്നുന്നു. ഈ തലമുറയിൽ പരിജ്ഞാനത്തിൻ്റെയും ധാർമ്മികതയുടെയും മതാനുഷ്ഠാനങ്ങളുടെയും ശക്തിയേറിയ വെളിച്ചം പ്രകാശിക്കുന്നു എന്നുള്ളത് സത്യം തന്നെ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൻ്റെ തുറന്നിരിക്കുന്ന താളുകളിൽ കൂടെ ലോകത്തിലേക്ക് സ്വർഗീയ വെളിച്ചം വീശുന്നു. എന്നാൽ ധാരാളമായി വെളിച്ചം ലഭിക്കുന്നതിനോടൊപ്പം അതിനെ വികലമാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവരുടെ മേൽ വരുന്ന അന്ധകാരം ഏറ്റവും വലുതായിരിക്കുമെന്ന് ഓർത്തിരിക്കേണ്ടതാണ്. പ്രൊട്ടസ്റ്റന്റുകാർ പ്രാർത്ഥനയോടെ വേദപുസ്തകം പഠിപ്പിക്കുകയാണെങ്കിൽ പാപ്പാത്വമതത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം കണ്ടെത്തി അതിനെ ഭയപ്പെട്ട് അതിൽ നിന്നകന്നിരിക്കുവാൻ അവർക്ക് സാധിക്കും. എന്നാൽ അവരുടെ സ്വന്തം അഭിപ്രായത്തിൽ അവർ ബുദ്ധിമാന്മാരെന്ന് അഭിമാനിച്ചിരിക്കുന്നത് കൊണ്ട് അവരെ സത്യത്തിലേക്ക് വഴി നടത്തത്തക്ക വിധം താഴ്മയോടെ ദൈവമുഖപ്രസാദം അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നുന്നില്ല. അവരുടെ പരിജ്ഞാനത്തിൽ അവർ അഹങ്കരിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവവചനത്തിലും ദൈവശക്തിയിലും അവർ അജ്ഞരാണ്. എങ്ങനെയെങ്കിലും അവരുടെ അന്ധകരണത്തെ ശാന്തമാക്കിക്കൊണ്ട് നിസാരമെന്ന് അവർക്ക് തോന്നുന്ന ആത്മീയതയെയും സൗമ്യതയെയും അവർ അന്വേഷിക്കേണ്ടതാണ്. ദൈവത്തെ മറക്കാനുള്ള ഒരു മാർഗം അവർ ആഗ്രഹിച്ചാൽ അതിൽ കൂടെ ദൈവത്തെ ഓർമ്മിക്കുവാനുള്ള ഒരു വഴി ഉണ്ടാകുമെന്ന് അവർ ചിന്തിക്കുന്നു. ഇപ്രകാരമുള്ളവരുടെ ആഗ്രഹങ്ങളെ ഭംഗിയായി നിറവേറ്റത്തക്ക വിധമാണ് പാപ്പാത്വമതത്തിൻ്റെ പ്രവർത്തന ശൈലി. ലോകമെമ്പാടുമുള്ള രണ്ട് വിഭാഗം മനുഷ്യ സമൂഹങ്ങളെ മുഴുവനായി അവർ സ്വാധീനിക്കുന്നു. അതായത്, തങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് രക്ഷ നേടുവാൻ ആഗ്രഹിക്കുന്നവരും തങ്ങളുടെ പാപത്തിൽ തന്നെ നിന്നുകൊണ്ട് രക്ഷ നേടുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഈ രണ്ട് വിഭാഗക്കാർ. ഇതിൽ അവരുടെ ശക്തിയുടെ രഹസ്യം സ്ഥിതി ചെയ്യുന്നു. പാപ്പാത്ത ശക്തിയുടെ വിജയത്തിന് പരിജ്ഞാനം ഇല്ലാതിരുന്ന അന്ധകാരയുഗം സഹായകരമായിരുന്നു എന്ന് നാം കാണുകയുണ്ടായി. അപ്രകാരം തന്നെ പരിജ്ഞാനത്തിൻ്റെ വെളിച്ചം എവിടെയും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടവും അവളുടെ വിജയത്തിന് വളരെ സഹായകരമാണ്. മനുഷ്യർക്ക് ദൈവവചനം ലഭിക്കാതെയും സത്യത്തിൻ്റെ പരിജ്ഞാനമില്ലാതെയും കണ്ണുകൾ ഇരുളടഞ്ഞു കഴിഞ്ഞിരുന്ന കാലങ്ങളിൽ തങ്ങളുടെ മുമ്പിൽ വച്ചിരുന്ന വല കാണപ്പെടാതെ ആയിരങ്ങൾ അതിൽ പിടിപെട്ടുപോയി. എന്നാൽ ശാസ്ത്രമെന്ന് തെറ്റായി പരിഗണിക്കപ്പെടുന്ന മാനുഷിക ഊഹാപോഹങ്ങളിൽ പിടിപെട്ട് കണ്ണിന് മങ്ങലേറ്റവരായി തങ്ങളുടെ മുമ്പിലെ വല കാണുവാൻ സാധിക്കാതെ കുരുടന്മാരായി അതിനുള്ളിലേക്ക് ഈ തലമുറയിൽ തന്നെ അനേകർ ചെന്നു വീഴുന്നു. മനുഷ്യന് ലഭിച്ചിരിക്കുന്ന പരിജ്ഞാനത്തിൻ്റെ ശക്തി സ്രഷ്ടാവിൽ നിന്നുള്ള ഒരു ദാനമായി സ്വീകരിച്ചുകൊണ്ട് സത്യത്തിൻ്റെയും നീതിയുടെയും സേവനത്തിനായി അത് ഉപയോഗിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ അഹങ്കാരവും ദുരഭിമാനവും നിലനിൽക്കുകയും ദൈവവചനത്തിനപ്പുറമായി തങ്ങളുടെ സ്വന്തമായ തത്വസംഹിതകളെ മനുഷ്യൻ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ അജ്ഞതയേക്കാൾ അധികം ദോഷം പരിജ്ഞാനം കൊണ്ട് ഉളവാകുന്നതായി കാണപ്പെടുന്നു. അന്ധകാരയുഗത്തിൽ പരിജ്ഞാനത്തിനെതിരെ വാതിലടയ്ക്കപ്പെട്ടിരുന്ന കാലത്ത് പാപ്പാത്വമതം ഉന്നതി പ്രാപിക്കുവാൻ സഹായകമായതുപോലെ വേദപുസ്തക വിശ്വാസത്തെ തുരങ്കം വയ്ക്കുന്ന ആധുനിക യുഗത്തിലെ മിഥ്യാശാസ്ത്രം പാപ്പാത്വമതത്തെ അതിൻ്റെ നാനാവിധമായ വ്യാമോഹങ്ങളോടും കൂടെ സ്വീകരിക്കുവാൻ വിജയകരമായി വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് അമേരിക്കൻ ഐക്യനാടുകളിൽ സ്ഥാപനങ്ങളുടെ സുരക്ഷയ്ക്കും രാഷ്ട്രത്തെ പിന്താങ്ങുന്നതിനും സഭയെ ഉപയുക്തമാക്കുന്ന പ്രസ്ഥാനങ്ങളുടെ പുരോഗതിയിൽ പ്രൊട്ടസ്റ്റന്റുകാർ പാപ്പാത്ത സഭയുടെ ചുവടുകൾ തന്നെ പിന്തുടരുന്നു. അതിലുമുപരിയായി പഴയ ലോകത്തിൽ തങ്ങൾക്ക് നഷ്ടമായിപ്പോയ ആധിപത്യം പ്രൊട്ടസ്റ്റന്റ് രാജ്യമായ അമേരിക്കയിൽ വീണ്ടെടുക്കുവാൻ അവർ പാപ്പാത്വമതത്തിന് വാതിൽ തുറന്നുകൊടുത്തിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന വസ്തുത ഞായറാഴ്ച ആചാരം നിയമപരമായി പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഈ ആചാരം റോമിൽ നിന്ന് ഉത്ഭവിച്ചതും അവളുടെ അധികാരത്തിൻ്റെ അടയാളവുമാണെന്ന് അവൾ അവകാശപ്പെടുന്നു. അത് പാപ്പാത്വമതത്തിൻ്റെ ആത്മാവാണ്, ലൗകിക ആചാരങ്ങളോട് യോജിപ്പ് പുലർത്തുന്ന ആത്മാവാണ്, ദൈവകൽപ്പനയേക്കാൾ ഉപരിയായി മാനുഷിക പാരമ്പര്യത്തെ വണങ്ങുന്നതുമാണ്. അത് പാപ്പാത്വമതം ചെയ്യുന്നത് പോലെ പ്രൊട്ടസ്റ്റന്റ് സഭകളെയെല്ലാം ഒരുമിപ്പിച്ച് അവരുടെ സ്വാധീന വലയത്തിലാക്കി ഞായറാഴ്ച ആചാരത്തെ ഉയർത്തിപ്പിടിക്കുവാൻ വഴിതെളിക്കുന്നു. അതിവേഗം വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഭാഗവാക്കുകളാകാൻ പോകുന്ന വിവിധ ശക്തികളെക്കുറിച്ച് വായനക്കാർ മനസ്സിലാക്കണമെങ്കിൽ തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി റോം കഴിഞ്ഞ കാലങ്ങളിൽ പ്രയോഗിച്ച മാർഗങ്ങളുടെ രേഖകൾ പരിശോധിക്കേണ്ടതാണ്. പാപ്പാത്വ സഭയും പ്രൊട്ടസ്റ്റന്റുകാരും ഒരുമിച്ച് ചേർന്ന് അവരുടെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ എപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ വിശുദ്ധ ശബ്ദത്തോടും അതനുസരിക്കുന്നവരോടും റോമാസഭ പ്രകടമാക്കിയ ആത്മാവ് എപ്രകാരമുള്ളതായിരുന്നുവെന്നും പരിശോധിക്കുക. ക്രിസ്തീയ ലോകത്തിൽ വിജാതീയ മതാചാരങ്ങൾ ബഹുമതിയും സ്ഥാനവും കരസ്ഥമാക്കിയത് രാജകീയ വിളംബരങ്ങളിൽ കൂടിയും രാഷ്ട്രീയ അധികാരികളുടെ തീരുമാനങ്ങൾ മുഖേനയും സഭയും രാഷ്ട്രവും ഒരുമിച്ചു ചേർന്ന് നടപ്പാക്കിയ നിയമങ്ങളിൽ കൂടിയും ആയിരുന്നു. ഞായറാഴ്ച ആചാരം നിയമപരമായി പ്രാബല്യത്തിൽ വരുത്തുന്നതിനെടുത്ത ആദ്യ നടപടി കോൺസ്റ്റന്റിൻ ചക്രവർത്തി പുറപ്പെടുവിച്ച നിയമമായിരുന്നു. ഈ നിയമമനുസരിച്ച് സൂര്യഭഗവാന്റെ പവിത്ര ദിനത്തിൽ നഗരവാസികൾ സ്വസ്ഥമായി ഇരിക്കണമെന്നും ഗ്രാമീണ ജനതയ്ക്ക് തങ്ങളുടെ കൃഷിപ്പണികൾ ചെയ്തു കൊള്ളാമെന്നും അനുശ്വാസിച്ചിരുന്നു. ബാഹ്യദൃഷ്ടിയിൽ അതൊരു വിജാതീയ രാജ്യമാണെങ്കിലും ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തിയത് ചക്രവർത്തി വെറും നാമമാത്രമായി ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷമാണ്. ദിവ്യ അധികാരം കൂട്ടിച്ചേർക്കപ്പെടാതിരുന്ന ഈ രാജകീയ വിളംബരത്തിൽ രാജാവിൻ്റെ സ്നേഹിതനും രാജാവിനെ സ്തുതി പാടുന്നവനും രാജകീയ പ്രീതി ആഗ്രഹിച്ചിരുന്നവനുമായ ഇസിബിസ് എന്ന ബിഷപ്പ് ശബദിൻ്റെ എല്ലാ പരിശുദ്ധിയും ഞായറാഴ്ചയിലേക്ക് യേശു ക്രിസ്തു മാറ്റിയിരിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള പ്രസിദ്ധീകരണം കൂടെ നിർവഹിച്ചു. ഈ പുതിയ തത്വസംഹിതയെ തെളിയിക്കുന്നതിന് വേണ്ടി തിരുവചനത്തിൽ നിന്ന് ഒരൊറ്റ സാക്ഷ്യവചനം പോലും ഉപയോഗിച്ചില്ല. ഈ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്ന് ഇസിബിസ് തന്നെ ബുദ്ധിമോശമായി അംഗീകരിച്ചുകൊണ്ട് ഈ മാറ്റത്തിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് ഇപ്രകാരം പറയുന്നു: ശബദ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടതായി എന്തെല്ലാമുണ്ടോ അതെല്ലാം ഞങ്ങൾ തന്നെ കർത്താവിൻ്റെ ദിവസത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. എന്നാൽ ഞായറാഴ്ചവാദം അടിസ്ഥാനരഹിതമാണെങ്കിലും ദൈവത്തിൻ്റെ വിശുദ്ധ ശബദിനെ ചവിട്ടിമതിക്കുവാൻ അത് മനുഷ്യരെ സഹായിച്ചു. ലോക ബഹുമാനം ആഗ്രഹിച്ചിരുന്നവരെല്ലാം ഞായറാഴ്ച ആചാരമെന്ന ഈ സുപ്രസിദ്ധ ഉത്സവത്തെ സ്വീകരിച്ചു. പാപ്പാത്വ അധികാരം ശക്തമായതോടുകൂടി ഞായറാഴ്ചയുടെ ഉയർച്ചയും തുടർന്നു വന്നു. കുറേ നാളത്തേക്ക് പള്ളിയിൽ ആരാധനയ്ക്ക് പങ്കെടുക്കാതിരുന്ന കർഷകർ ശനിയാഴ്ചയെ തന്നെ ശബദായി പരിഗണിച്ചു പോന്നു. എന്നാൽ ക്രമേണ ഒരു മാറ്റം കൂടെ പ്രബലപ്പെടുത്തി. നീതിന്യായ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ ഞായറാഴ്ചകളിൽ യാതൊരു വിധമായ ജനകീയ പ്രശ്നങ്ങളുടെ മേലും ന്യായവിധി പുറപ്പെടുവിക്കരുത് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. തുടർന്ന് ഏത് നിലവാരത്തിലുള്ളവരായിരുന്നാലും ഞായറാഴ്ച സാധാരണ ജോലികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്നും അത് ലംഘിച്ചാൽ സ്വതന്ത്രരായ പൗരന്മാർ പിഴ നൽകണമെന്നും ഭൃത്യന്മാർ ചാട്ടയടി ഏൽക്കണമെന്നും നിയമമുണ്ടാക്കി. അതിനുശേഷം ഞായറാഴ്ച ആചാരം ലംഘിക്കുന്ന ധനവാന്മാർ തങ്ങളുടെ സ്വത്തിൻ്റെ പകുതി പിഴയായി കൊടുക്കണമെന്നും തുടർന്ന് അങ്ങനെയുള്ളവർ അടിമകളാക്കപ്പെടുമെന്നും നിയമനിർമ്മാണം നടപ്പാക്കി. താഴ്ന്ന നിലയിലുള്ള വ്യക്തികളെ സ്ഥിരമായി നാടുകടത്താനുള്ള നിയമവും കൊണ്ടുവന്നു. ഞായറാഴ്ച ആചാരത്തോട് ബന്ധപ്പെട്ട് അനേക അത്ഭുതങ്ങൾ നടക്കുന്നതായും പരസ്യപ്പെടുത്തി. ഒരു കൃഷിക്കാരൻ ഞായറാഴ്ച തൻ്റെ നിലം ഉഴുന്നതിന് ഇരുമ്പ് കഷണം ഉപയോഗിച്ച് കലപ്പ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ ഇരുമ്പ് കഷണം അവൻ്റെ കയ്യിൽ ഇടിച്ചു കയറി. തുടർന്ന് 2 വർഷം തീവ്രവേദന സഹിച്ചും ലജ്ജിതനായും അവൻ അതുമായി നടക്കേണ്ടി വന്നു. ഞായറാഴ്ച ആചാരം ലംഘിക്കുന്നവരെ എല്ലാം ഇടവക പുരോഹിതൻ ഉപദേശിച്ച് ആരാധനയിൽ പങ്കെടുപ്പിച്ച് പ്രാർത്ഥന പറയിപ്പിക്കണമെന്നും അപ്രകാരം അവരുടെ മേലും അയൽക്കാരുടെ മേലും വരാനിരിക്കുന്ന നാശം ഒഴിവാക്കാൻ സാധിക്കുമെന്നും പിന്നീട് മാർപ്പാപ്പ എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു. ഞായറാഴ്ച ജോലി ചെയ്യുന്നവരുടെ മേൽ ഇടിമിന്നൽ ഏൽക്കുന്നത് കൊണ്ട് തീർച്ചയായും അതാണ് യഥാർത്ഥ ശബദിയെന്ന് വൈദിക സംഘ ഉപദേശക സമിതി പ്രഖ്യാപിക്കുകയും അത് പ്രൊട്ടസ്റ്റന്റുകാരും പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു. ഞായറാഴ്ച ആചാരം ഉപേക്ഷിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ അസന്തുഷ്ടി എത്രമാത്രം വലുതാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നു എന്ന് പാപ്പാത്വ പ്രതിനിധികൾ പ്രസ്താവന ഇറക്കി. പുരോഹിതന്മാരും ശുശ്രൂഷകന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും മറ്റ് വിശ്വാസികളും ഞായറാഴ്ചയെ അതിൻ്റെ ബഹുമതിയിൽ പരിരക്ഷിക്കുന്നതിനും വരും കാലങ്ങളിൽ വിശുദ്ധമായി ആചരിച്ച് ക്രിസ്തുമതത്തിന് ഒരു കീർത്തിമുദ്രയായി അതിനെ തീർക്കുന്നതിനും അവരുടെ സകല ശക്തിയും ശ്രദ്ധയും ഉപയോഗിക്കണമെന്നുള്ള അഭ്യർത്ഥന എല്ലായിടത്തും പരസ്യപ്പെടുത്തി. ഇപ്രകാരമുള്ള ഉപദേശങ്ങളും പ്രഖ്യാപനങ്ങളും തൃപ്തികരമല്ലെന്ന് കണ്ടപ്പോൾ മനുഷ്യഹൃദയങ്ങളെ ഭയപ്പെടുത്തി ബലം പ്രയോഗിച്ച് ജനങ്ങളെ ഞായറാഴ്ച ജോലികളിൽ ഏർപ്പെടാതിരിക്കേണ്ടതിന് രാഷ്ട്രീയ അധികാരത്തിൻ്റെ കൽപ്പനയും പുറപ്പെടുവിക്കുകയുണ്ടായി. റോമിൽ നടന്ന ഒരു വൈദിക കോടതിയിൽ വച്ച് എല്ലാവിധമായ മുൻ തീരുമാനങ്ങളും പവിത്രതയോടും ശക്തിമത്തായി നടപ്പാക്കുവാൻ പുനർപ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതിനെ പൗരോഹിത്യ നിയമത്തോട് ബന്ധപ്പെടുത്തുകയും രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് എല്ലാ ക്രിസ്തീയ രാഷ്ട്രങ്ങളിലും നടപ്പാക്കുകയും ചെയ്തു. പക്ഷേ ഞായറാഴ്ച ആചാരത്തിന് വേദപുസ്തക തെളിവുകൾ ഇല്ലാത്തതിനാൽ കൂടുതൽ വൈഷമ്യങ്ങൾക്ക് അവസരമുണ്ടായി. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബദാകുന്നു എന്നുള്ള ദൈവത്തിൻ്റെ പ്രഖ്യാപനത്തിനെതിരെ സൂര്യദിവസത്തെ ബഹുമാനിക്കുവാൻ നിർബന്ധിക്കുന്നതിന് പുരോഹിതന്മാർക്കുള്ള അവകാശത്തെ ജനങ്ങൾ ചോദ്യം ചെയ്തു. വേദപുസ്തക സാക്ഷ്യത്തിന് പകരം മറ്റു ഉപായങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമായി വന്നു. ഞായറാഴ്ച ആചാരം നടപ്പിൽ വരുത്തുന്നതിന് അതിതീഷ്ണതയോടെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി 12-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ സഭകൾ സന്ദർശിച്ചുവെങ്കിലും സത്യത്തിനു വേണ്ടി നിലകൊണ്ടിരുന്ന വിശ്വസ്ത സാക്ഷികളുടെ എതിർപ്പ് മൂലം ഫലശൂന്യമായ തൻ്റെ പ്രയത്നം ഉപേക്ഷിച്ച് തൽക്കാലത്തേക്ക് ആ രാജ്യം വിട്ടുപോവുകയും തൻ്റെ ഉപദേശങ്ങൾ പ്രബലപ്പെടുത്തുന്നതിനുള്ള മറ്റു മാർഗങ്ങൾ ആരായുകയും ചെയ്തു. താൻ വീണ്ടും തിരിച്ചു വന്നപ്പോൾ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടുകയും പ്രവർത്തനങ്ങൾ വിജയകരമായി തീരുകയും ചെയ്തു. ഞായറാഴ്ച ആചാരത്തിന് മതിയായ കൽപ്പനകൾ അടങ്ങിയതും അനുസരിക്കാത്തവരുടെ മേൽ ഭയവും ഭീതിയും ഉളവാക്കുന്നതുമായ വചനങ്ങളടങ്ങിയ ഒരു പുസ്തക ചുരുൾ ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ചു എന്നുള്ള ഭാവേന തൻ്റെ കൈവശം കരുതിയിരുന്നു. ഞായറാഴ്ച ആചാരം പോലെ തന്നെ വ്യാജമായ ഈ പ്രമാണവും സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വീണതാണെന്നും യെരുശലേമിൽ ഗോൽഗോഥായിലെ വിശുദ്ധ ശീമോന്റെ അൾത്താരയിൽ നിന്ന് കണ്ടെടുത്തതാണെന്നും വ്യാജ പ്രചരണം നടത്തി. എന്നാൽ യഥാർത്ഥത്തിൽ അത് റോമിൽ മാർപ്പാപ്പയുടെ കൊട്ടാരത്തിൽ വെച്ച് തന്നെ എഴുതി തയ്യാറാക്കിയതായിരുന്നു. എല്ലാ കാലഘട്ടങ്ങളിലും സഭയുടെ അധികാരം സംരക്ഷിക്കുന്നതിനും അതിൻ്റെ വളർച്ചയ്ക്കും എപ്രകാരവുമുള്ള കപടതയും വഞ്ചനയും ഉപയോഗിക്കുന്നത് ന്യായമാണെന്ന് പാപ്പാത്വ അധികാരം ഉറച്ചു വിശ്വസിക്കുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 9:00 മുതൽ അല്ലെങ്കിൽ വൈകുന്നേരം 3:00 മുതൽ തിങ്കളാഴ്ച സൂര്യോദയം വരെ ഒരു ജോലിയും ചെയ്യരുതെന്ന് ആ പുസ്തക ചുരുളിൽ എഴുതിയിരുന്നു. ഇതിൻ്റെ അധികാരം അനേക അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. നിശ്ചയിക്കപ്പെട്ട സമയത്തിന് ശേഷവും ജോലി ചെയ്ത ഒരാളുടെ ശരീരം സ്തംഭനാവസ്ഥയിൽ കിടപ്പിലായെന്ന് അതിൽ എഴുതിയിരുന്നു. ധാന്യം പൊടിക്കുന്നതിന് ശ്രമിച്ച ഒരു മിൽ ഉടമ മില്ലിൽ നിന്നും പൊടിഞ്ഞ മാവ് പുറത്തു വരുന്നതിന് പകരം ശക്തിയായ രക്തമൊഴുക്കാണ് കണ്ടത്. എത്ര ശക്തിയായി വെള്ളമൊഴുക്കിയിട്ടും അനക്കമില്ലാതെ മില്ലിൻ്റെ ചക്രങ്ങൾ നിശ്ചലമാവുകയും ചെയ്തു. ഒരു സ്ത്രീ കുഴച്ച മാവ് അപ്പമുണ്ടാക്കുന്നതിന് അടുപ്പിൽ വെച്ചുവെങ്കിലും അത് അതേപടി തന്നെ കാണപ്പെട്ടു. എന്നാൽ അടുപ്പ് നല്ല ചൂടായും ഇരുന്നു. എന്നാൽ വേറൊരു ആൾ കുഴച്ച മാവ് 9:00 പോയതുകൊണ്ട് അടുപ്പിൽ വയ്ക്കാതെ തിങ്കളാഴ്ച രാവിലേക്ക് മാറ്റിവെച്ചിരുന്നു. എങ്കിലും അടുത്ത ദിവസം നോക്കിയപ്പോൾ ദിവ്യശക്തി കൊണ്ട് പാകം ചെയ്യപ്പെട്ട അപ്പക്കഷണങ്ങളായി മാറിയിരിക്കുന്നത് കണ്ടു. വേറൊരാൾ ശനിയാഴ്ച 9:00 ശേഷം കുഴച്ചു അടുപ്പിൽ വെച്ച മാവ് അടുത്ത ദിവസം രക്തം നിറഞ്ഞതായി കാണുകയുണ്ടായി. ഇപ്രകാരം മെനഞ്ഞെടുത്ത വഞ്ചനാപരമായ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ഞായറാഴ്ച ആചാരത്തിൻ്റെ പരിശുദ്ധിയെ സ്ഥാപിക്കുവാൻ അതിൻ്റെ വക്താക്കൾ പ്രയത്നിച്ചു കൊണ്ടിരുന്നു. പുരാതന ശബ്ദത്തിൻ്റെ ഒരു ഭാഗം ഞായറാഴ്ചയോട് കൂട്ടിച്ചേർത്ത് അതിന് വലിയ ബഹുമതി കൽപ്പിക്കുവാൻ ഇംഗ്ലണ്ടിലെന്ന പോലെ സ്കോട്ട്ലൻഡിലും സാധിച്ചു. എന്നാൽ വിശുദ്ധമായി ആചരിക്കേണ്ട സമയത്തിന് മാറ്റം വരുത്തി ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:00 മുതൽ വിശുദ്ധമായി ആചരിക്കേണ്ടതാണ് എന്നും ആ സമയം മുതൽ തിങ്കളാഴ്ച രാവിലെ വരെ ആരും തന്നെ ഒരു ജോലിയും ചെയ്യരുതെന്നും സ്കോട്ട്ലൻഡിലെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ഞായറാഴ്ചയുടെ പരിശുദ്ധി സ്ഥാപിച്ചെടുക്കുവാനുള്ള സകലവിധ പരിശ്രമങ്ങളുടെ മധ്യത്തിലും പാപ്പാത്വ നേതാക്കന്മാർ വിശുദ്ധ ശബദന്മേലുള്ള ദൈവിക അധികാരത്തെയും അതിൻ്റെ സ്ഥാനത്ത് സ്ഥാപിച്ച ഞായറാഴ്ച ആചാരത്തിൻ്റെ മാനുഷിക ഉത്ഭവത്തെയും കുറിച്ച് പരസ്യമായി തന്നെ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. 7-ാം ദിവസം ദൈവം തന്നെ വിശുദ്ധീകരിച്ച് വേർതിരിച്ചതാണെന്നും യഹൂദന്മാർ മാത്രമല്ല ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിച്ചിരുന്ന എല്ലാവരും അത് സ്വീകരിക്കുകയും ആചരിക്കുകയും ചെയ്തിരുന്നു എന്നും അവരുടെ ശബദിനെ ക്രിസ്ത്യാനികളായ നമ്മൾ കർത്താവിൻ്റെ ദിവസമായി മാറ്റിയെന്നും എല്ലാ ക്രിസ്ത്യാനികളും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന് 16-ാം നൂറ്റാണ്ടിൽ ഒരു പാപ്പാത്വ കൗൺസിൽ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ദൈവിക കൽപ്പനകളോട് മത്സരിക്കുന്നവർ അവരുടെ പ്രവൃത്തിയുടെ സ്വഭാവം എന്തെന്ന് അറിയാതിരിക്കുന്നില്ല. അവർ മനഃപൂർവ്വം തങ്ങളെ ദൈവത്തേക്കാൾ ഉയർത്തി പ്രതിഷ്ഠിക്കുകയാണ്. റോമിൻ്റെ നയങ്ങളോട് അനുകൂലിക്കാത്തവരുടെ മേൽ അവൾ വരുത്തുന്ന പീഡനങ്ങളുടെ ഒരു നല്ല വിവരണം ശബ്ദനുസാരികളായിരുന്ന വാൾഡൻസീസ് എന്ന ക്രിസ്തീയ വിഭാഗത്തെ ദീർഘനാൾ രക്തരൂക്ഷിതമായി പീഡിപ്പിച്ചതിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു. 4-ാം കൽപ്പനയോട് വിശ്വസ്തത പാലിച്ച മറ്റനേകർ ഇതുപോലെ കഷ്ടതകൾ സഹിച്ചു. എത്യോപ്യയുടെയും അബിസിനിയയുടെയും സഭാചരിത്രം ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. അന്ധകാരയുഗത്തിൻ്റെ മങ്ങലിൽ മധ്യാഫ്രിക്കയിലെ ക്രിസ്ത്യാനികൾ ബാഹ്യലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുകയും അനേക നൂറ്റാണ്ടുകൾ ആരാധനാ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ അവസാനം ഇവരുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് റോം മനസ്സിലാക്കുകയും അബിസിനിയയിലെ ചക്രവർത്തി പോപ്പിനെ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി അംഗീകരിക്കുവാൻ കബളിപ്പിക്കപ്പെടുകയും ചെയ്തു. അവർക്ക് പല അവകാശങ്ങളും അനുവദിച്ചു കിട്ടി. തുടർന്ന് ശബദാചാരം വിലക്കിക്കൊണ്ടും ശബദനുസരണം തുടരുന്നവരുടെ മേൽ രൂക്ഷമായ ശിക്ഷാവിധികൾ ഏർപ്പെടുത്തിക്കൊണ്ടുമുള്ള രാജകീയ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എന്നാൽ പാപ്പാത്വ ഏകാധിപത്യം ഒരു നുകമായി ഭവിച്ചതുകൊണ്ട് അതിൽ നിന്ന് തങ്ങളുടെ കഴുത്തൂരി മാറ്റുവാൻ അബിസീനിയക്കാർ തീരുമാനിച്ചു. ഉഗ്രമായ ഒരു പോരാട്ടത്തെ തുടർന്ന് അവരുടെ അധികാര പരിധിയിൽപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നും റോമാക്കാരെ പുറന്തള്ളുകയും പഴയ വിശ്വാസം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ സഭകൾ ആനന്ദിച്ചു. മാത്രമല്ല റോമിൻ്റെ സ്വേച്ഛാധിപത്യ അധികാരം, മതഭ്രാന്ത്, വഞ്ചന എന്നിവയെപ്പറ്റി അവർ പഠിച്ച പാഠങ്ങൾ മറക്കാതെ സൂക്ഷിക്കുകയും ചെയ്തു. ബാഹ്യ ക്രിസ്തീയ ലോകത്തിന് അദൃശ്യമായും തങ്ങളുടെ ഏകാന്ത പ്രദേശത്ത് സന്തോഷമായും അവർ കഴിഞ്ഞുപോന്നു. പാപ്പാത്വസഭ പൂർണ്ണമായ വിശ്വാസത്യാഗത്തിൽ പെടുന്നതിന് മുമ്പ് ശബദിനെ ആചരിക്കുന്നത് പോലെ ആഫ്രിക്കയിലെ സഭകളും ശബദാചരണം നടത്തിയിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുകയും സഭയുടെ സമ്പ്രദായത്തോട് അനുകൂലിച്ചുകൊണ്ട് ഞായറാഴ്ച ജോലികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു. റോമിന് പരമാധികാരം ലഭിച്ചത് മുതൽ അവളുടെ സ്വന്തം കൽപ്പനയെ ഉയർത്തിക്കാണിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ വിശുദ്ധ ശബദിനെ ചവിട്ടി മതിച്ചു തുടങ്ങി. എന്നാൽ ആഫ്രിക്കയിലെ സഭകൾ 1000 വർഷത്തോളം ബാഹ്യലോകത്തിൽ നിന്നും അകന്നിരുന്നതിനാൽ പാപ്പാത്വ വിശ്വാസത്യാഗത്തിൽ അകപ്പെട്ടു പോകാതെ കഴിഞ്ഞിരുന്നു. റോമിന് അടിമപ്പെട്ടതു മുതൽ യഥാർത്ഥ ശബദിൻ്റെ സ്ഥാനത്ത് ഞായറാഴ്ച ആചാരം നിർബന്ധമാക്കപ്പെടുകയും റോമിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് മുതൽ 4ാം കൽപ്പനയുടെ അനുസരണത്തിലേക്ക് അവർ മടങ്ങി വരികയും ചെയ്തു. സത്യശബദിനോടും അത് അനുസരിക്കുന്നവരോടുമുള്ള റോമിൻ്റെ ശത്രുത അവർ സ്ഥാപിച്ച ആചാരത്തെ ബഹുമാനിക്കുന്നതിന് ഉപയോഗിക്കുന്ന നടപടിക്രമങ്ങളുമാണ് കഴിഞ്ഞകാല ചരിത്ര രേഖകളിൽ നാം വ്യക്തമായി കാണുന്നത്. റോമൻ കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭകളും ഞായറാഴ്ച ആചാരത്തെ ഉയർത്തിപ്പിടിക്കുവാൻ ഒരുമിച്ച് ചേരുമ്പോൾ കഴിഞ്ഞുപോയ രംഗങ്ങൾ ആവർത്തിക്കപ്പെടുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13ാം അധ്യായത്തിലെ പ്രവചനത്തിൽ കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുള്ളതായി പ്രതിപാദിച്ചിരിക്കുന്ന ശക്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും പുള്ളിപ്പുലിക്ക് സദൃശമായ മൃഗമായി വിവരിച്ചിരിക്കുന്ന പാപ്പാത്വ ശക്തിയെ ആരാധിക്കുമെന്ന് തിരുവചനം പ്രഖ്യാപിക്കുന്നു. മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂമിയിൽ വസിക്കുന്നവരോട് 2 കൊമ്പുള്ളതായി കണ്ട ശക്തി ആവശ്യപ്പെടുകയും അതിലുമുപരിയായി ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും മൃഗത്തിൻ്റെ മുദ്ര ലഭിക്കുവാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. വെളിപ്പാട് 13:11-16. കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുള്ളതായി പ്രതിപാദിച്ചിരിക്കുന്ന ശക്തി അമേരിക്കൻ ഐക്യനാടുകളാണെന്ന് കണ്ടുകഴിഞ്ഞു. റോമിൻ്റെ പരമാധികാരത്തിന് തെളിവായി അവർ അവകാശപ്പെടുന്ന ഞായറാഴ്ച ആചാരം അമേരിക്കൻ ഐക്യനാടുകൾ പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ ഈ പ്രവചനം നിറവേറുന്നതാണ്. പാപ്പാത്വ അധികാരത്തെ വണങ്ങുന്നത് അമേരിക്കൻ ഐക്യനാടുകൾ മാത്രമല്ല, ഒരു കാലത്ത് റോമാസഭയുടെ പരമാധികാരത്തിൻ്റെ സ്വാധീന ശക്തിയിൽപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഇന്നും നശിക്കാതെ നിൽക്കുന്നുണ്ട്. റോമാസഭയുടെ ശക്തി പുനഃസ്ഥാപിക്കപ്പെട്ടതായി പ്രവചനം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. എന്നാൽ അതിൻ്റെ മരണകാരണമായ മുറിവ് പുറത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. വാക്യം 3. 1798 പാപ്പാത്വശക്തിക്കുണ്ടായ തകർച്ച അതിനേറ്റതായ മരണകരമായ മുറിവിനെ സൂചിപ്പിക്കുന്നു. അതിനുശേഷം പ്രവാചകൻ പറയുന്നത് അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി, സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു എന്നാണ്. അധർമ്മമൂർത്തി കർത്താവിൻ്റെ വീണ്ടും വരവ് വരെ തുടരുമെന്ന് വിശുദ്ധ പൗലോസ് വ്യക്തമായി പ്രസ്താവിക്കുന്നു. 2 തെസലോനിക്കർ 2:3-8. കാലം അതിൻ്റെ അന്ത്യത്തോടടുക്കുമ്പോൾ അവൻ തൻ്റെ വഞ്ചനാപരമായ പ്രവൃത്തികൾ ചെയ്തു തുടങ്ങും. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത സകല ഭൂവാസികളും അവനെ നമസ്കരിക്കും എന്നും വെളിപ്പാടുകാരൻ പാപ്പാത്വശക്തിയെ സംബന്ധിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. വെളിപ്പാട് 13:8. റോമാസഭയുടെ അധികാരത്തിൽ മാത്രം നിലവിൽ വന്ന ഞായറാഴ്ച ആചാരം അംഗീകരിക്കപ്പെടുന്നതോടുകൂടെ പഴയ ലോകത്തിലും പുതിയ ലോകത്തിലും പാപ്പാത്വശക്തിക്ക് ബഹുമാനവും ആരാധനയും ലഭിക്കുന്നു. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രവചന വിദ്യാർത്ഥികൾ ഈ സാക്ഷ്യം ലോകമുൻപാകെ തുറന്നുകാട്ടി. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും ഈ പ്രവചനത്തിൻ്റെ തിടുക്കത്തിലുള്ള നിറവേറലിലേക്ക് അതിവേഗം നയിക്കുന്നവയാണ്. ഞായറാഴ്ച ആചാരത്തിന് വേദപുസ്തക തെളിവുകൾ ഒന്നും തന്നെ പ്രൊട്ടസ്റ്റന്റുകാരുടെ പക്കൽ ഇല്ലായെങ്കിലും ദൈവത്തിങ്കിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചു എന്ന് അവകാശപ്പെട്ട് പാപ്പാത്വ നേതാക്കന്മാർ മെനഞ്ഞെടുത്ത കഥകളിലും അത്ഭുതങ്ങളിലും കൂടെ സ്ഥാപിക്കുന്നത് പോലെ പ്രൊട്ടസ്റ്റന്റുകാരും ഞായറാഴ്ച ആചാരം ദൈവിക അധികാരത്തിൽ നിന്നും ഉള്ളതാണെന്ന് അവകാശപ്പെടുന്നു. ഞായറാഴ്ച എന്ന കപട ശബദ മനുഷ്യർ ലംഘിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ആവർത്തിക്കപ്പെടും. ഇപ്പോൾ തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞായറാഴ്ച ആചാരം പ്രാബല്യത്തിൽ വരുവാനുള്ള നിമിഷം വളരെ വേഗം സമീപിച്ചു വരുന്നു. റോമാസഭയുടെ രീതി ഉപായങ്ങളും കൗശലങ്ങളും പ്രയോഗിക്കുന്നതിൽ അത്ഭുതാവഹമാണ്. മുന്നിൽ എന്താണ് ഉള്ളതെന്ന് അവൾ നന്നായി ഗ്രഹിക്കുന്നു. പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഞായറാഴ്ച ആചാരം മുറുകെ പിടിച്ചുകൊണ്ട് അവളോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതും കഴിഞ്ഞ കാലങ്ങളിൽ അവൾ ഉപയോഗിച്ച അതേ മാർഗങ്ങളിൽ കൂടെ അവർ അതിനെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും കണ്ടുകൊണ്ട് തൻ്റെ സമയത്തെ ഇപ്പോൾ അവൾ മറച്ചു പിടിക്കുന്നു. സത്യവെളിച്ചം ഉപേക്ഷിച്ച് കളയുന്നവർ അപ്രമാദിത്വ അധികാരമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പാപ്പാത്വസഭ സ്ഥാപിച്ച ഈ ആചാരത്തെ ഉറപ്പിക്കുന്നതിന് അവളുടെ സഹായം തേടുന്നു. എത്ര ഉത്സാഹത്തോടെ അവൾ പ്രൊട്ടസ്റ്റന്റുകാരെ സഹായിക്കാൻ മുന്നോട്ട് വരുമെന്ന് അനുമാനിക്കുവാൻ പ്രയാസമില്ല. സഭയോട് അനുസരണക്കേട് കാണിക്കുന്നവരെ കൈകാര്യം ചെയ്യേണ്ടത് എപ്രകാരമാണെന്ന് പാപ്പാത്തു നേതാക്കന്മാരെക്കാളും നന്നായി അറിയാവുന്നത് മറ്റാർക്കാണ്? മാർപ്പാപ്പയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അവരുടെ നേതൃത്വത്തിൽ റോമൻ കത്തോലിക്ക സഭ വിവിധങ്ങളായ ശാഖോപശാഖകളായി ലോകമെങ്ങും ഒരു വലിയ സംഘടനയായി പ്രവർത്തിക്കുന്നു. ഭൂമിയിലെങ്ങുമുള്ള ഓരോ രാജ്യത്തിലും അവർക്കുള്ള ദശലക്ഷക്കണക്കായ വക്താക്കൾ പോപ്പിനോടുള്ള വിധേയത്വം പരിരക്ഷിക്കുവാൻ പരിശീലിക്കപ്പെട്ടവരാണ്. ഏത് ഭരണകൂടമായിരുന്നാലും തങ്ങളുടെ സഭയുടെ അധികാരം സർവത്തിനും മുകളിലായി അവർ കാണുന്നു. ഈ വക്താക്കൾ രാഷ്ട്രത്തോട് വിശ്വസ്തത പാലിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു എങ്കിലും റോമനോടുള്ള അവരുടെ അനുസരണയുടെ ശബ്ദം എല്ലാറ്റിനും മുകളിലാണ്. സഭയോട് ശത്രുതാ മനോഭാവം പുലർത്തുന്നവർക്കെതിരെയുള്ള പ്രതിജ്ഞാലംഘനത്തിന് അവർക്ക് മാപ്പ് ലഭിക്കുകയും ചെയ്യുന്നു. രാജ്യങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കുള്ളിൽ നുഴഞ്ഞു കയറുവാനുള്ള കൗശലപൂർണമായ അവരുടെ നിരന്തര പരിശ്രമവും അവിടെ ഒരു കാലുറപ്പിച്ച ശേഷം അവിടുത്തെ രാജാവിനും ജനങ്ങൾക്കും നാശം സംഭവിച്ചാലും തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്കുള്ള പ്രവർത്തനങ്ങളും ചരിത്രം സാക്ഷിക്കുന്നു. 1204 ഇന്നസെന്റ് മൂന്നാമൻ മാർപ്പാപ്പ അരഗോണിലെ രാജാവായ പീറ്റർ രണ്ടാമനെ കൊണ്ട് ഇപ്രകാരം ഒരു പ്രതിജ്ഞ എടുപ്പിച്ചു. അരഗോണിയൻ രാജാവായ പീറ്റർ രണ്ടാമൻ എന്ന ഞാൻ എൻ്റെ പ്രഭുവായ പോപ്പ് ഇന്നസെന്റിനോടും തൻ്റെ കത്തോലിക്ക പിൻഗാമികളോടും റോമൻ സഭയോടും അനുസരണയുള്ളവനും എന്നെന്നും വിശ്വസ്തത പാലിക്കുന്നവനുമായി ഇരുന്നു കൊള്ളാമെന്നും കത്തോലിക്ക വിശ്വാസത്തെ കാത്തു സംരക്ഷിച്ചും അതിനെതിരെയുള്ള സകല ദുഷ്ടതയെയും നശിപ്പിച്ചും പോപ്പിനോടുള്ള അനുസരണയിൽ എൻ്റെ രാജ്യത്തെ പരിപൂർണ വിശ്വസ്തതയിൽ സംരക്ഷിച്ചു കൊള്ളാമെന്ന് സമ്മതിക്കുകയും അതിനായി വാഗ്ദത്തം ചെയ്യുകയും ചെയ്യുന്നു. ചക്രവർത്തിമാരെ സ്ഥാനഭ്രഷ്ടരാക്കുവാനും അനീതി ചെയ്യുന്ന ഭരണാധികാരികളിൽ നിന്നും പ്രജകളെ മോചിപ്പിക്കുവാനും ന്യായമായ അവകാശവും അധികാരവും മാർപ്പാപ്പയ്ക്കുണ്ടെന്നുള്ള അവരുടെ അവകാശവാദത്തോട് ഇത് അനുയോജ്യമായിരിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും മാറാത്തവളാണ് റോം എന്നുള്ളത് അവൾ പൊങ്ങച്ചം പറയുന്നത് മാത്രമാണെന്നും ഓർമ്മയിലിരിക്കട്ടെ. മാർപ്പാപ്പമാരായ ഗ്രിഗറി 7-ാമൻ്റെയും ഇന്നസെന്റ് 3-ാമൻ്റെയും തത്വങ്ങൾ തന്നെയാണ് റോമൻ കത്തോലിക്ക സഭയുടെ ഇന്നു വരെയുള്ള മൗലിക തത്വങ്ങൾ. അവളുടെ കയ്യിൽ അധികാരം ലഭിച്ചു കഴിയുമ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ചെയ്തതിനേക്കാൾ അധികം ഉത്സാഹത്തോടെ അവ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് പ്രൊട്ടസ്റ്റന്റുകാർ റോമിൻ്റെ സഹായം സ്വീകരിക്കുന്നതിന് ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവ് കൂടാതെയാണ്. അവർ തങ്ങളുടെ ഉദ്ദേശ സാക്ഷാത്കാരത്തിന് വേണ്ടി കുനിഞ്ഞുകൊടുക്കുമ്പോൾ അധികാരം പുനഃസ്ഥാപിക്കുന്നതിനും നഷ്ടപ്പെട്ടുപോയ അവളുടെ പരമോന്നത പദവി വീണ്ടെടുക്കുവാനും അവൾ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. സഭയ്ക്ക് രാഷ്ട്രീയ നിയമങ്ങൾ കൊണ്ട് അധികാരം ഉപയോഗിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യാമെന്നും മതാചാരങ്ങൾ പ്രാബല്യത്തിൽ വരുത്താമെന്നുമുള്ള തത്വങ്ങൾ അമേരിക്കൻ ഐക്യനാടുകളിൽ പ്രാബല്യത്തിൽ വരുമ്പോൾ ചുരുക്കത്തിൽ സഭയുടെയും രാഷ്ട്രത്തിൻ്റെയും ഒരുമിച്ചുള്ള അധികാരം മനുഷ്യ മനസാക്ഷിയെ നിയന്ത്രിക്കുവാൻ തുടങ്ങുമ്പോൾ ആ രാജ്യത്തിൽ റോമിൻ്റെ വിജയം ഉറപ്പാണ്. ഏറ്റവും സമീപിച്ചുകൊണ്ടിരിക്കുന്ന നാശത്തെപ്പറ്റി ദൈവവചനം മുന്നറിയിപ്പ് തരുന്നുണ്ട്. അത് ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ റോമിൻ്റെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് പ്രൊട്ടസ്റ്റന്റ് ലോകം മനസ്സിലാക്കുന്നില്ല. എന്നാൽ ആ കെണിയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള അവസരം കഴിഞ്ഞുപോയിരിക്കും. അവൾ നിശബ്ദമായി അധികാരത്തിലേക്ക് വളരുകയാണ്. അവളുടെ തത്വങ്ങളുടെ സ്വാധീനശക്തി നിയമനിർമ്മാണ സഭകളിലും ആരാധനാലയങ്ങളിലും മനുഷ്യഹൃദയങ്ങളിലും പ്രബലപ്പെട്ടു വരുന്നു. അവളുടെ കഴിഞ്ഞകാല പീഡനമുറകൾ പുനരാരംഭിക്കുന്നതിന് രഹസ്യമായി തൻ്റെ ഉന്നതവും ശ്രേഷ്ഠവുമായ ഘടന ബലപ്പെടുത്തുകയാണ്. തക്ക സമയം വരുമ്പോൾ പ്രവർത്തിക്കത്തക്ക വിധം അവളുടെ ഉദ്ദേശസാധ്യങ്ങൾക്കായി സംശയരഹിതവും രഹസ്യവുമായി തൻ്റെ അധികാര പരിധി വികസിപ്പിക്കുകയാണ്. അവൾക്കാവശ്യം അനുകൂല സാഹചര്യം മാത്രമാണ്. അതവൾക്ക് ലഭിച്ചു കഴിഞ്ഞുമിരിക്കുന്നു. റോമാസഭയുടെ ഉദ്ദേശം എന്താണെന്ന് എത്രയും വേഗം നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യും. ദൈവവചനം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം അത് മുഖാന്തരം ദൂഷണവും പീഡനവും നേരിടേണ്ടി വരും.